അറിയപ്പെടാത്തതുകൊണ്ട് അവിടുന്ന് നിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി സമൂഹത്തിന്റെ മുമ്പാകെ നിന്നെ താഴ്ത്തും. എന്റെ മകനെ, കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പെടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. നിന്റെ ഹൃദയ വക്രവും അചഞ്ചലവുമായിരിക്കട്ടെ. ആപത്തിൽ അടിപതറരുത്. അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക. നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. എന്തെന്നാൽ സ്വർണമഗ്നി ശുദ്ധി ചെയ്യപ്പെടുന്നു. സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. കർത്താവിൽ ആശ്രയിക്കുക. അവിടുന്ന് നിന്നെ സഹായിക്കും. നേരായ മാർഗത്തിൽ ചരിക്കുക. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക. കർത്താവിന്റെ ഭക്തരെ, അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുവീൻ. വീഴാതിരിക്കാൻ വഴിതെറ്റരുത്. കർത്താവിന്റെ ഭക്തരെ, അവിടുത്തെ ആശ്രയിക്കുവീൻ. പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. കർത്താവിന്റെ ഭക്തരെ, ഐശ്വര്യവും നിത്യാനന്ദവും അനുഗ്രഹവും പ്രതീക്ഷിക്കുവീൻ. കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവീൻ. കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭക്തനാശനായത്? കർത്താവിന്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? കർത്താവ് ആർദ്രഹൃദയനും കരുണാമയനുമാണ്. അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷയ്ക്കെത്തുകയും ചെയ്യുന്നു. തീരത്ത് നിറഞ്ഞ ഹൃദയങ്ങൾക്കും അലസകരങ്ങൾക്കും കപട ജീവിതം നയിക്കുന്ന പാപികൾക്കും കഷ്ടം. ദുർബല ഹൃദയർക്കും ദുരിതം. എന്തെന്നാൽ അവർക്ക് വിശ്വാസമില്ല. അവർ അരക്ഷിതരായിരിക്കും. ക്ഷമകെട്ടവർക്ക് ദുരിതം. കർത്താവ് ന്യായം വിധിക്കുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യും? കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ വചനം ധിക്കരിക്കുകയില്ല. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കും. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ പ്രമാണങ്ങളാൽ പരിപുഷ്ടരാകും. കർത്താവിനെ ഭയപ്പെടുന്നവർ ഹൃദയം ഒരുക്കി വയ്ക്കും. അവിടുത്തെ മുമ്പിൽ വിനീതരായിരിക്കുകയും ചെയ്യും. നമുക്ക് മനുഷ്യകരങ്ങളിലല്ല, കർത്തൃകരങ്ങളിൽ നമ്മെ തന്നെ അർപ്പിക്കാം. എന്തെന്നാൽ അവിടുത്തെ പ്രഭാവം പോലെ തന്നെയാണ് അവിടുത്തെ കാരുണ്യവും. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പിതാവായ എന്റെ വാക്ക് കേൾക്കുവീൻ. സുരക്ഷിതരായിരിക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കുവീൻ. മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവൻ തന്റെ പാപങ്ങൾക്ക് പ്രായച്ചിത്തം ചെയ്യുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവയ്ക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവന്റെ മക്കൾ സന്തോഷിപ്പിക്കും. അവന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തന്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. ദാസൻ എന്ന പോലെ അവൻ മാതാപിതാക്കന്മാരെ സേവിക്കും. പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവന്റെ അനുഗ്രഹത്തിന് പാത്രമാവുക. പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും. മഹത്വം കാംക്ഷിച്ച് പിതാവിനെ അപമാനിക്കരുത്. പിതാവിന്റെ അപമാനം ആർക്കും ബഹുമതിയല്ല. പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വം ആർജിക്കുന്നു. അമ്മയെ അനാദരിക്കുന്നവൻ അപകീർത്തിക്കിരയാകും. മകനെ, പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക. മരിക്കുന്നതുവരെ അവന് ദുഃഖമുണ്ടാക്കരുത്. അവന് അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക. നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല. പാപങ്ങളുടെ കടം വീടുന്നതിന് അത് ഉപകരിക്കും. കഷ്ടതയുടെ ദിനത്തിൽ അത് നിനക്ക് കാരുണ്യത്തിനായി ഭവിക്കും. സൂര്യപ്രകാശത്തിൽ മൂടൽ മഞ്ഞെന്ന പോലെ നിന്റെ പാപങ്ങൾ മാഞ്ഞു പോകും. പിതാവിനെ പരിത്യജിക്കുന്നത് ദൈവദൂഷണത്തിന് തുല്യമാണ്. മാതാവിനെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിന്റെ ശാപമേൽക്കും. മകനെ സൗമ്യതയോടുകൂടെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുക. ദൈവത്തിന് അഭിമതരായവർ നിന്നെ സ്നേഹിക്കും. നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക. അപ്പോൾ കർത്താവിന്റെ കൃപയ്ക്ക് നീ പാത്രമാകും. കർത്താവിന്റെ ശക്തി വലുതാണ്. വിനീതർ അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു. അതികഠിനമെന്ന് തോന്നുന്നത് അന്വേഷിക്കേണ്ട, ദുഷ്കരമായത് പരീക്ഷിക്കുകയും വേണ്ട. നിന്നെ ഏൽപ്പിച്ചതിനെ പറ്റി ചിന്തിക്കുക. നിഗൂഢമായത് നിനക്ക് ആവശ്യമില്ല. നിനക്ക് ദുഷ്കരമായവയിൽ ഇടപെടരുത്. എന്തെന്നാൽ മനുഷ്യന് അഗ്രാഹ്യമായ കാര്യങ്ങളാണ് നിനക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. വിവേകശൂന്യമായ തീരുമാനം അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. അബദ്ധാഭിപ്രായം ചിന്ത കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. നിർബന്ധ ബുദ്ധി നാശത്തിലൊടുങ്ങും. സാഹസബുദ്ധി അപകടത്തിൽ ചാടും. ദുശാഠ്യമുള്ള മനസ്സ് കഷ്ടതകൾക്ക് അടിപ്പെടും. പാപി പാപം കുന്നുകൂട്ടും. അഹങ്കാരിയുടെ കഷ്ടതകൾക്ക് പ്രതിവിധിയില്ല. എന്തെന്നാൽ ദുഷ്ടത അവനിൽ വേരുറച്ചു വളരുന്നു. ബുദ്ധിമാനായ മനുഷ്യൻ പഴമൊഴിയുടെ പൊരുൾ ഗ്രഹിക്കുന്നു. വിജ്ഞാനം ശ്രദ്ധിക്കുന്ന ചെവിയാണ് ബുദ്ധിമാൻ അഭിലഷിക്കുന്നത്. ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. നന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നവൻ സ്വന്തം ഭാവി ഉറപ്പിക്കുന്നു. വീഴ്ചയുണ്ടാകുമ്പോൾ അവന് സഹായം ലഭിക്കും. മകനെ, പാവപ്പെട്ടവന്റെ ഉപജീവനം തടയരുത്. ആവശ്യക്കാരനെ കാത്തിരുത്തി വിഷമിപ്പിക്കരുത്. വിശക്കുന്നവനെ ദുഃഖിപ്പിക്കരുത്. ഇല്ലാത്തവനെ ശോഭിപ്പിക്കരുത്. കോപാകുലമായ മനസ്സിന്റെ അസ്വസ്ഥതകൾ വർദ്ധിപ്പിക്കരുത്. യാചകനെ ദാനം താമസിപ്പിക്കരുത്. കഷ്ടത അനുഭവിക്കുന്ന ശരണാർത്ഥിയെ നിരാകരിക്കുകയോ ദരിദ്രനിൽ നിന്ന് മുഖം തിരിക്കുകയോ ചെയ്യരുത്. ആവശ്യക്കാരനിൽ നിന്ന് കണ്ണു തിരിക്കരുത്. നിന്നെ ശപിക്കാൻ ആർക്കും ഇടം നൽകുകയും ഇരുത്. എന്തെന്നാൽ മനം നൊന്ത് ശപിച്ചാൽ സൃഷ്ടാവ് അത് കൈക്കൊള്ളും. സമൂഹത്തിൽ സമ്മതനാവുക. നായകനെ നമിക്കുക. പാവപ്പെട്ടവന്റെ വാക്ക് ശ്രദ്ധിച്ചു കേട്ട് സമാധാനത്തോടും സൗമ്യതയോടും കൂടി മറുപടി നൽകുക. മർദ്ദകന്റെ കയ്യിൽ നിന്ന് മർദ്ദിതനെ രക്ഷിക്കുക. അചഞ്ചലനായി ന്യായം വിധിക്കുക. അനാഥർക്ക് പിതാവും അവരുടെ അമ്മയ്ക്ക് ഭർത്തൃതുല്യനും ആയിരിക്കുക. അപ്പോൾ അത്യുന്നതൻ നിന്നെ പുത്രനെന്ന് വിളിക്കുകയും അമ്മയുടേതിനേക്കാൾ വലിയ സ്നേഹം അവിടുന്ന് നിന്നോട് കാണിക്കുകയും ചെയ്യും. ഞാനെന്ന് എന്റെ പുത്രന്മാരെ മഹത്വത്തിലേക്ക് ഉയർത്തുകയും തന്നെ തേടുന്നവനെ സഹായിക്കുകയും ചെയ്യുന്നു. ജ്ഞാനത്തെ സ്നേഹിക്കുന്നവൻ ജീവനെ സ്നേഹിക്കുന്നു. ജ്ഞാനമതി രാവിലെ അന്വേഷിക്കുന്നവർ ആനന്ദം കൊണ്ട് നിറയും. ജ്ഞാനത്തെ ആശ്ലേഷിക്കുന്നവൻ മഹത്വം പ്രാപിക്കും. അവൻ വസിക്കുന്നിടം കർത്താവിനാൽ അനുഗ്രഹീതം. ജ്ഞാനത്തെ സേവിക്കുന്നവൻ പരിശുദ്ധനായവനെ സേവിക്കുന്നു. ജ്ഞാനത്തെ സ്നേഹിക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു. ജ്ഞാനത്തെ അനുസരിക്കുന്നവൻ ജനതകളെ വിധിക്കും. അവരുടെ വാക്ക് കേൾക്കുന്നവൻ സുരക്ഷിതനായിരിക്കും. ജ്ഞാനത്തെ വിശ്വസിക്കുന്നവന് ജ്ഞാനം ലഭിക്കും. അവന്റെ സന്തതികൾക്കുള്ള അധീനയായിരിക്കും. ആദ്യം അവനെ ക്ലിഷ്ട മാർഗങ്ങളിലൂടെ നയിക്കും. അങ്ങനെ അവനിൽ ഭയവും ഭീരുത്തമുള്ള വാക്കും അവനിൽ വിശ്വാസം ഉറയ്ക്കുന്നത് വരെ ഞാനും തന്റെ ശിക്ഷണത്താൽ അവനെ പീഡിപ്പിക്കും. തന്റെ ശാസ്ത്രങ്ങൾക്കായി അവനെ പരീക്ഷിക്കുകയും ചെയ്യും. അതിനുശേഷം നേർവഴി കാട്ടി അവനെ ആനന്ദിപ്പിക്കുകയും അവനെ തന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. അവൻ വഴിതെറ്റിപ്പോയാൽ അവനെ പരിത്യജിക്കുകയും നാശത്തിന് വിടുകയും ചെയ്യും. ദുഷ്കീർത്തി അപമാനവും തിന്മയും ഉളവാക്കുന്നു. കപടഭാഷയ്ക്കും ഇത് തന്നെ പ്രതിഫലം. അഭിലാഷങ്ങൾക്ക് അടിപ്പെടരുത്. അവൻ നിന്നെ കാളക്കുറ്റിനെ പോലെ കുത്തിക്കീറും. അവൻ നിന്റെ ഇലവൾ ഭക്ഷിക്കുകയും നിന്റെ ഫലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും. നീ ഒരു ഉണക്കമരമായി തീരും. ദുഷിച്ച ഹൃദയം അവനവനെ തന്നെ നശിപ്പിക്കുന്നു. ശത്രുക്കളുടെ മുമ്പിൽ അവൻ പരിഹാസപാത്രമായി തീരും. മധുരമൊഴി സ്നേഹിതന്മാരെ ആകർഷിക്കുന്നു, മധുരഭാഷണ സൗഹൃദത്തെ ഉത്തേജിപ്പിക്കുന്നു. എല്ലാവരിൽ നിന്നും സൗഹൃദം സ്വീകരിച്ചുകൊള്ളുക, എന്നാൽ ആയിരത്തിൽ ഒരുവനിൽ നിന്ന് ഉപദേശം സ്വീകരിക്കാവൂ. പരീക്ഷിച്ചറിഞ്ഞ് സ്നേഹിതനെ സ്വീകരിക്കാവൂ, വേഗം അവനെ വിശ്വസിക്കുമരുത്. സൗകര്യം നോക്കി സൗഹൃദം നടിക്കുന്നവരുമുണ്ട്. കഷ്ടദിനത്തിൽ അവരെ കാണുകയില്ല, സ്നേഹിതൻ ശത്രുവായി മാറാം. കലഹം പരസ്യമാകുന്നതിനെ അപമാനിച്ചേക്കാം. തീന്മേശ കൂട്ടുകാരൻ കഷ്ടദിനത്തിൽ നിന്നോടുകൂടെ കാണുകയില്ല. ഐശ്വര്യത്തിൽ അവൻ നിന്നോടൊട്ടി നിൽക്കുകയും നിന്റെ ദാസന്മാരോട് സ്വതന്ത്രമായി ഇടപെടുകയും ചെയ്യും. നിന്റെ തകർച്ചയിൽ അവൻ നിനക്കെതിരെ തിരിയുകയും നിന്നെ ഒഴിഞ്ഞു നടക്കുകയും ചെയ്യും. ശത്രുക്കളിൽ നിന്ന് അകന്നിരിക്കുകയും സ്നേഹിതന്മാരോട് സൂക്ഷിച്ചു പെരുമാറുകയും ചെയ്യുക. വിശ്വസ്തനായ സ്നേഹിതൻ ബലിഷ്ഠമായ സങ്കേതമാണ്. അവനെ കണ്ടെത്തിയവൻ ഒരു നിധി നേടിയിരിക്കുന്നു. വിശ്വസ്ത സ്നേഹിതനെ പോലെ അമൂല്യമായി ഒന്നുമില്ല. അവന്റെ മഹാത്മ്യം അളവറ്റതാണ്. വിശ്വസ്തനായ സ്നേഹിതൻ ജീവാമൃതമാണ്. കർത്താവിനെ ഭയപ്പെടുന്നവൻ അവനെ കണ്ടെത്തും. ദൈവഭക്തന്റെ സൗഹൃദം സുദൃഢമാണ്. അവന്റെ സ്നേഹിതനും അവനെ പോലെ തന്നെ. മകനെ, ചെറുപ്പം മുതലേ ഞാൻ ഉപദേശം തേടുക. വാർദ്ധക്യത്തിലെന്ന് ജ്ഞാനം സമ്പാദിച്ചുകൊണ്ടിരിക്കും. ഉഴുതു വിതയ്ക്കുന്ന കർഷകനെ പോലെ ജ്ഞാനത്തെ സമീപിക്കുകയും നല്ല വിളവിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുക. എന്തെന്നാൽ ജ്ഞാനത്തിന്റെ വയലിൽ അല്പനേരം അധ്വാനിച്ചാൽ വളരെ വേഗം വിഭവങ്ങൾ ആസ്വദിക്കാം. ശിക്ഷണം ലഭിക്കാത്തവന് ജ്ഞാനം കർക്കശയാണ്. ബുദ്ധിഹീനൻ അവളോടുകൂടെ വസിക്കുക അസാധ്യം. അവളവന് ദുർവഹമായ കല്ലുപോലെയാണ്. അവനവളെ വേഗം ഉപേക്ഷിക്കും. ജ്ഞാനം അവളുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഏറെ പേർക്കും അപ്രാപ്യാണ്. മകനെ, എന്റെ തീരുമാനം സ്വീകരിക്കുക. എന്റെ ഉപദേശം നിരാകരിക്കരുത്. നിന്റെ കാലുകൾ അവളെ ബന്ധിക്കട്ടെ, നിന്റെ കഴുത്ത് അവളുടെ ചങ്ങല അണിയട്ടെ. ജ്ഞാനത്തിന്റെ മുഖത്തിന് ചുമല താഴ്ത്തുക. ജ്ഞാനത്തിന്റെ കടിഞ്ഞാൻ കുടഞ്ഞെറിയരുത്. പൂർണ്ണ ഹൃദയത്തോടെ ജ്ഞാനത്തെ സമീപിക്കുക. അവരുടെ മാർഗത്തിൽ തന്നെ സഞ്ചരിക്കാൻ സർവശക്തിയും പ്രയോഗിക്കുക. അന്വേഷിക്കുകയും തിരയുകയും ചെയ്യുക. അവൾ നിനക്ക് വെളിപ്പെടും. കണ്ടെത്തി കഴിഞ്ഞാൽ വിട്ടുകളയരുത്. ഒടുവിൽ അവൾ നിനക്ക് ശാന്തി പ്രദാനം ചെയ്യും. അവൾ നിനക്ക് ആനന്ദമായി പരിണമിക്കുകയും ചെയ്യും. അപ്പോൾ അവളുടെ ബന്ധനം നിനക്ക് സംരക്ഷണവും അവളുടെ ചങ്ങല നിനക്ക് അലങ്കാരവുമായിരിക്കും. ജ്ഞാനത്തിന്റെ നുക സ്വർണ്ണാഭരണവും കടിഞ്ഞാൻ നീല ചരടുമാകും. മഹത്വത്തിന്റെ നിലയങ്കി പോലെ നീ അവളെ ധരിക്കും. തിളങ്ങുന്ന കിരീടം പോലെ നീ അവളെ അണിയും. മകനെ, മനസ്സ് വെച്ചാൽ നിനക്ക് ജ്ഞാനിയാകാം. ഉത്സാഹിച്ചാൽ നിനക്ക് സമർത്ഥനുമാകാം. താല്പര്യപൂർവ്വം ശ്രദ്ധിച്ചാൽ അറിവ് ലഭിക്കും. ഏകാഗ്ര ചിത്തൻ വിവേകിയാകും. മുതിർന്നവരുടെ ഇടയിൽ പക്വമതിയോട് ചേർന്ന് നിൽക്കുക. ദിവ്യ ഭാഷണം ശ്രവിക്കാൻ മനസ്സിരുത്തുക. ജ്ഞാനസൂക്തമൊന്നും വിട്ടുകളയരുത്. ജ്ഞാനിയായ ഒരുവനെ കണ്ടെത്തിയാൽ അവനെ സന്ദർശിക്കാൻ വൈകരുത്. നിന്റെ പാദങ്ങൾ അവന്റെ വാതിൽപ്പടി നിരന്തരം സ്പർശിക്കട്ടെ. കർത്താവിന്റെ നിയമങ്ങളെ പറ്റി ചിന്തിക്കുക. അവിടുത്തെ പ്രമാണങ്ങളെ പറ്റി സദാ ധ്യാനിക്കുക. അവിടുന്ന് തന്നെയാണ് നിനക്ക് ഉൾക്കാഴ്ച നൽകുന്നത്. നിന്റെ ജ്ഞാനതൃഷ്ണ അവിടുന്ന് ശമിപ്പിക്കും. തിന്മ പ്രവർത്തിക്കരുത്, നിനക്ക് തിന്മ ഭവിക്കയില്ല. ദുഷ്ടതയിൽ നിന്ന് അകലുക, അത് നിന്നിൽ നിന്ന് അകന്നു പോകും. മകനെ, അനീതിയുടെ ഇഴവ് ജാലുകളിൽ വിതയ്ക്കരുത്. ഏഴിരട്ടി നീ അതിൽ നിന്ന് കൊയ്യുകയില്ല. കർത്താവിനോട് ഉയർന്ന സ്ഥാനവും രാജാവിനോട് ബഹുമതിയും അപേക്ഷിക്കരുത്. കർത്താവിന്റെ മുമ്പിൽ നീതിമാനെന്നും രാജാവിന്റെ സന്നിധിയിൽ വിജ്ഞനെന്നും നടിക്കരുത്. അനീതി തുടച്ചു നീക്കാൻ കരുത്തില്ലെങ്കിൽ ന്യായാധിപനാകാൻ ശ്രമിക്കരുത്. ശക്തനെ നീ ഭയപ്പെടുകയും അങ്ങനെ നിന്റെ നീതിനിഷ്ഠ കളങ്കിതമാവുകയും ചെയ്യും. സമൂഹത്തെ നിന്ദിക്കരുത്. ജനങ്ങളുടെ മുമ്പാകെ നിനക്ക് അപകീർത്തി വരുത്തുകയും വരുത്. പാപം ആവർത്തിക്കരുത്. ആദ്യത്തേത് പോലും ശിക്ഷിക്കപ്പെടാതിരിക്കയില്ല. എന്റെ നിരവധിയായ കാഴ്ചകൾ അവിടുന്ന് പരിഗണിക്കും. ഞാൻ അർപ്പിക്കുന്നത് അത്യുന്നതനായ ദൈവം സ്വീകരിക്കും എന്ന് പറയരുത്. പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്. ദാനധർമ്മത്തിൽ വൈമുഖ്യം കാണിക്കരുത്. സന്തപ്ത ഹൃദയനെ പരിഹസിക്കരുത്. ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്ന ഒരുവനുണ്ട്. സഹോദരനെ ചതിക്കാൻ ശ്രമിക്കരുത്. സ്നേഹിതനോടും അങ്ങനെ തന്നെ. കള്ളം പറയരുത്. കളവ് പറയുന്ന ശീലം നന്മ വരുത്തുകയില്ല. മുതിർന്നവരുടെ മുമ്പിൽ പുലമ്പരുത്. പ്രാർത്ഥനയിൽ വാചാലത വേണ്ട. കഠിനാധ്വാനമോ വയലിലെ വേലയോ വെറുക്കരുത്. അത്യുന്നതൻ നിശ്ചയിച്ചതാണ് അത്. പാപിയുടെ ഗണത്തിൽ ചേരരുത്. ശിക്ഷ വിദൂരത്തല്ലെന്നോർക്കുക. അത്യന്തം വിനീതനാവുക. എന്തെന്നാൽ അധർമ്മിക്ക് അഗ്നിയും പുഴുവുമാണ് ശിക്ഷ. സ്നേഹിതനെ പണത്തിന് വേണ്ടിയോ സഹോദരനെ ഓഫീർ പൊന്നിനു വേണ്ടിയോ കൈമാറരുത്. നല്ലവളും വിവേകനീയമായ ഭാര്യയെ ഉപേക്ഷിക്കരുത്. എന്തെന്നാൽ അവളുടെ സ്വഭാവ വൈശിഷ്ട്യം സ്വർണത്തേക്കാൾ വിലയേറിയതാണ്. വിശ്വസ്തനായ ദാസനോടോ സത്യസന്ധനായ വേലക്കാരനോടോ നീചമായി പെരുമാറരുത്. ബുദ്ധിമാനായ ദാസനെ ഹൃദയപൂർവ്വം സ്നേഹിക്കുക. അവന്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തരുത്. നിന്റെ ആടുമാടുകളെ പരിപാലിക്കുക. പ്രയോജനകരമെങ്കിൽ അവയെ സൂക്ഷിക്കുക. നിന്റെ പുത്രന്മാരെ അച്ചടക്കത്തിൽ വളർത്തുക. ചെറുപ്പം മുതലേ അനുസരണം ശീലിപ്പിക്കുക. നിന്റെ പുത്രിമാർ ചാരിത്രവതികളായിരിക്കാൻ ശ്രദ്ധ വധിക്കുക. അതിലാളനമരുത്. പുത്രിയെ വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ വലിയൊരു ചുമതല തീരുന്നു. വിവേകമുള്ള ഒരുവിന് വേണം അവളെ നൽകാൻ. ഇഷ്ടപത്നിയെ ഉപേക്ഷിക്കരുത്. ഇഷ്ടമില്ലാത്ത ഭാര്യയെ വിശ്വസിക്കരുത്. പൂർണ്ണ ഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കുക. നൊന്തുപറ്റ അമ്മയെ മറക്കരുത്. മാതാപിതാക്കന്മാരാണ് നിനക്ക് ജന്മം നൽകിയതെന്ന് ഓർക്കുക. നിനക്ക് അവരുടെ ദാനത്തിന് എന്ത് പ്രതിഫലം നൽകാൻ കഴിയും? പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ ഭയപ്പെടുക. അവിടുത്തെ പുരോഹിതന്മാരെ ബഹുമാനിക്കുക. സർവശക്തിയോടും കൂടി സൃഷ്ടാവിനെ സ്നേഹിക്കുക. അവിടുത്തെ ശുശ്രൂഷകരെ പരിത്യജിക്കരുത്. കർത്താവിനെ ഭയപ്പെടുകയും പുരോഹിതനെ ബഹുമാനിക്കുകയും കൽപ്പന പ്രകാരമുള്ള വിഹിതം അവന് നൽകുകയും ചെയ്യുക. ആദ്യ ഫലങ്ങൾ, പ്രായച്ചിത്ത ബലി, ബലിമൃഗത്തിന്റെ കുറക്, പ്രതിഷ്ഠാബലി, വിശുദ്ധ വസ്തുക്കളുടെ ഓഹരി എന്നിവയാണ് അവന്റെ വിഹിതം. ദരിദ്രന് കൈ തുറന്നു കൊടുക്കുക. അങ്ങനെ നീ അനുഗ്രഹപൂർണനാവട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് ഉദാരമായി നൽകുക. മരിച്ചവരോടുള്ള കടമ മറക്കരുത്. കരയുന്നവനിൽ നിന്ന് മുഖം തിരിക്കരുത്. വിലപിക്കുന്നവനോടുകൂടെ വിലപിക്കുക. രോഗിയെ സന്ദർശിക്കുന്നതിൽ വൈമനസ്യം കാണിക്കരുത്. അത്തരം പ്രവൃത്തികൾ നിന്നെ പ്രിയങ്കരനാക്കും. ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ ജീവിതാന്ത്യത്തെ പറ്റി ഓർക്കണം. എന്നാൽ നീ പാപം ചെയ്യുകയില്ല. ദൈവമേ സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറിക്കുമോ
ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലുതൊരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്വശ്രോത്രാതൃത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ചയോടെ നടത്തി വരുന്ന ഈ പ്രാർത്ഥന സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഒരു ബുധനാഴ്ചയോട് വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമായിരിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനപ്പെടുകയും ഇതിന് നേതൃത്വം നൽകുകയും ചെയ്യുന്ന എല്ലാ പിതാക്കന്മാരെയും വളരെ സ്നേഹ ആദരവോടുകൂടി സ്മരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സാധ്യതയും കൊണ്ട് നടക്കുന്ന വന്നി മാമനച്ചൻ, എ വി സി വർഗീസ് അച്ഛൻ, എ പി ജോയി അച്ഛൻ, വിവിധ സ്ഥലങ്ങളിൽ നോക്കി പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
എല്ലാവർക്കും അറിയാവുന്ന പഴയ ഒരു ഗീതം, ഈ പാഠപുസ്തകത്തിലെ 70-ാമത്തെ നിന്റെ ഗീതം പോലെ എന്നെ നടത്തിയിടണമെന്നുള്ള പാട്ട് എല്ലാവർക്കും അറിയാവുന്ന നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ, എന്റെ ഗീതം പോലെ അല്ലേ എൻ പിതാവേ എന്നെ പോവേ, നിന്റെ ഗീതം നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധരുഹായിക്കും സ്തുതി. തന്റെ സ്ത്രീകളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങൾ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ുംവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുറ്റിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുറ്റിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ ഭർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ, ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, വാഴിയാരോട് പിതാവേ നിനക്ക് സ്തുതി. പാറി സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ദേവാണമേ പോലെ ഞങ്ങൾക്കാവശ്യമുള്ള പ്രേണമേ, കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളോട് ക്ഷണിക്കേണമേ. മനുഷ്യരേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, ഞങ്ങളെ രക്ഷിച്ചുള്ള രാജ്യം കൃപ തടഞ്ഞു അറിയമേ. അതിനൊക്ക് സമാധാനമുള്ള ഞങ്ങൾക്ക് അറിയമേ. അതമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും അപ്പോഴും നല്ല മനസ്സമയത്ത് ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എന്റെ നാമത്തിൽ കൂടി വന്നിരിക്കുന്ന ഞങ്ങളെ നീ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. രണ്ടോ മൂന്നോ പേരെ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന വാർത്ത ചെയ്ത കർത്താവേ, നിന്റെ ദിവ്യസാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിച്ചിരിക്കുന്നതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. തിരുവചന മൂലം സത്യറിവിക്കുവാനും ശ്രീഷ്ടത്തിന് യോഗ്യമായ പ്രകാരം ഭയഭക്തിയുള്ളവരായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധ സ്ത്രീയന്മാർക്ക് പരിസരവുമായ ഏറ്റവരെ ഞാനുള്ളവരാക്കി തീർത്ത പ്രകാരം പരിസരവുമായ ഞങ്ങളുടെ വേളയിൽ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. നിന്റെ രക്ഷണ അസോസിയേഷൻ സ്ഥലജാതികളും പ്രാഗല്ഭിച്ചോടുകൂടി പ്രസംഗിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി തരേണമേ. നിന്റെ തിരുവചന പ്രകാരം ജീവിക്കുവാൻ ഞങ്ങളെ നിയന്ത്രിക്കണമേ. സത്യമായ നിദാനവും വിശുദ്ധ ജീവിതത്തിലുള്ള ദ്വാഞ്ചയും ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണമേ. നിന്റെ വചനം ഞങ്ങളുടെ വാരുകൾക്ക് ദീപവും പാതിക്ക് പ്രകാശവുമാകുന്നു. നിന്റെ കൃപയിൻ കീഴിൽ ജീവിക്കുന്ന ഞങ്ങളെയും ഞങ്ങളുടെ ഉപദേഷ്ടാക്കന്മാരെയും സുവിശേഷകന്മാരെയും പട്ടുകാരെയും മേൽപ്പട്ടുകാരെയും ഞാൻ അനുഗ്രഹിക്കണമേ. സഭയിലെ ആത്മീയ സംഘടനകളെയും അതിലെ പ്രവർത്തനങ്ങളെയും പരിപാലിക്കണമേ. കൂടിയിരിക്കുന്നവന്റെ മക്കളെ അവരുടെ കുടുംബങ്ങളെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. എല്ലാ വിധത്തിലും ഞങ്ങളുടെ ഈ കൂടിയറിവ് അനുഗ്രഹത്തിനും നിന്റെ തിരുനാമത്തിനുമായി തിരയണമേ. ഞങ്ങളെയും വിശ്വാസികളായ ഞങ്ങളുടെ പരേതരെയും പാപമോചനത്തിനും സ്വർഗരാജ്യത്തിനും യോഗ്യരാക്കി തീർക്കുകയും ചെയ്യണമേ. ആയതായ നിനക്ക് നിന്റെ ദാവന പേർ സഹായിക്കും സ്തുതി സ്തോത്രവും ഇപ്പോഴും എപ്പോഴും നേരും കരേറ്റുവനായിട്ട് തന്നെ.
മാതാപിതാക്കളെ, വീണ്ടും ഒരുമിച്ച് ഈ അനുഗ്രഹീതമായ ബുധനാഴ്ച ധന്യവാർന്ന ഈ ദിവസം നമുക്ക് ഒരുമിച്ച് സംഗമിക്കുവാൻ ദൈവം നമ്മൾ അനുഗ്രഹിച്ചതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭയത്തോടും ദൈവാശ്രയബോധത്തോടും ഈ ധന്യമാർന്ന ശുശ്രൂഷയിൽ പങ്കാളികളാകാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ ആത്മീക ശക്തിയും തേജസ്സും നൽകണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിന്റെ ഏത് പ്രതികൂല ഘട്ടങ്ങളിലും വളരെ അത്ഭുതകരമായി അതിശയകരമായി തമ്പുരാൻ നമ്മളെ നടത്തുന്നു എന്നുള്ള ഒരു സംശയമൊന്നുമില്ല. ലോകം ഒരുക്കുന്ന കണികളിലും ലോകം നമുക്കായി വെച്ചിരിക്കുന്ന പ്രതിബന്ധങ്ങളിലും ഒക്കെ പലപ്പോഴും തട്ടി വീഴാനുള്ള സാധ്യത നമുക്ക് ചുറ്റും ഉണ്ടാകുമ്പോഴും തമ്പുരാന്റെ അദൃശ്യമായ കരങ്ങൾ വീണു പോകാതെ നമ്മളെ താങ്ങി എഴുന്നേൽപ്പിക്കുന്നു എന്നുള്ള ആ ഒരു ചിന്തയും ആ ഒരു വിശ്വാസവും നമ്മളെ കൂടുതൽ ഭരിക്കട്ടെ എന്ന് നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. പലപ്പോഴും പ്രതികൂലതകൾ കടന്നു വരുമ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന തലങ്ങളിലേക്കൊക്കെ പലപ്പോഴും നമ്മൾ വീണ് പോകപ്പെടും. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ദൈവമേ അങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ട് ഏത് പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ തക്കവണ്ണം അവിടെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഈ കേൾക്കുന്ന പല ആളുകളും പല പ്രതിബന്ധങ്ങളിൽ കൂടി കടന്നു പോകുന്ന ആളുകളുണ്ട് എന്നുള്ള സംശയമൊന്നുമില്ല. പ്രത്യേകിച്ച് നമ്മൾ സുവിശേഷങ്ങളിൽ കേൾക്കുന്ന വാക്യങ്ങളും അല്ലെങ്കിൽ ആശ്വാസ വചനങ്ങളും ഒക്കെ നമ്മളെ കൂടുതൽ ബലപ്പെടുത്തുവാനും വിശ്വാസത്തിന്റെ മഹത്വത്തിലേക്ക് പ്രയാണം ചെയ്യുവാനുള്ള ഒരു വാതായനമായി നമ്മുടെ ഈ കൂട്ടായ്മ പരിലസിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഈ ദിനങ്ങളിൽ ഓർക്കാനുള്ളതാണ്. നമുക്കറിയാം അടുത്ത ആഴ്ച മുതൽ സെപ്റ്റംബർ 1 മുതൽ 8 വരെയുള്ള ദിവസങ്ങളിൽ എട്ടുനോമ്പ് ആരംഭിക്കുകയാണ്. സഭ ഔദ്യോഗികമായി എട്ടുനോമ്പിനെ പറ്റി പറയാറില്ലെങ്കിൽ തന്നെയും സഭയിലെ ഭൂരിപക്ഷം വിശ്വാസികളും വളരെ പ്രാധാന്യത്തോടെ എട്ടുനോമ്പിനെ നെഞ്ചിലേറ്റി ആചരിക്കുന്ന ആഘോഷിക്കുന്ന പതിവാണ് നമുക്കുള്ളത്. മാതാവിന്റെ മധ്യസ്ഥതയും അനുഗ്രഹങ്ങളും വാങ്ങി പെരുന്നാളിൽ നമ്മൾ അനുഭവിച്ചതുപോലെ തന്നെ ഈ എട്ടുനോമ്പ് ദിനങ്ങളിലും അമ്മയുടെ പ്രാർത്ഥനയൊക്കെ നമുക്ക് മുതൽക്കൂട്ടായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമുക്കറിയാം 29-ാം തീയതി മാർയൂഹാനാൻ മാവ്ദാനോട് ശിരസേവനം ചെയ്തതിന്റെ ഓർമ്മയായിട്ട് നമ്മുടെ സഭ പ്രത്യേകം കൊണ്ടാടുന്നുണ്ട്. അതുപോലെ തന്നെ പാമ്പാടി മാർ കുര്യാക്കോസ് ഡയറായിൽ കവറടങ്ങിയിരിക്കുന്ന മാർത്തിസ് മാർ ഈവാനിയസ് പത്രാപോലിസായുടെ 39-ാമത്തെ ഓർമ്മയോടെയാണ് ഈ ജനങ്ങളിൽ പ്രസിദ്ധ യൂഹാനാൻ മാവ്ദാനയുടെയും അതുപോലെ തന്നെ മാർത്തിസ് മാർ ഈവാനിയസ് പത്രാപോലിസയുടെയും പാമ്പാടി കുര്യാക്കോസ് ഡയറായിൽ കവറടങ്ങിയിരിക്കുന്ന ഈവാനിയസ് സിനിമയുടെ ഒക്കെ മധ്യസ്ഥത നമുക്ക് സഭയ്ക്കും വിശ്വാസികൾക്കും ഒക്കെ കാവലും കോട്ടയും ആയിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മൊത്തത്തില് ഇന്ന് തിരുവചന ജ്ഞാനം നിർവഹിക്കാൻ തക്കവണ്ണം ഞാൻ വിചാരിച്ചിരുന്നെങ്കിലും എനിക്ക് പെട്ടെന്ന് ചില അത്യാവശ്യങ്ങൾ വന്നതുകൊണ്ട് ഞാൻ പ്രസംഗിച്ചു ഒരു 10 മിനിറ്റ് മുമ്പാണ് ഞാൻ ബിജോയേശനെ വിളിച്ചു പറഞ്ഞത് അച്ഛ അച്ഛനൊന്ന് പ്രസംഗിച്ചാൽ നല്ലതായിരുന്നു. അത് മൊത്തത്തിൽ അച്ഛൻ തയ്യാറായിട്ടുണ്ടാവില്ലെന്നറിയാം എങ്കിൽ തന്നെയും അച്ഛന് എന്റെ ഒരു ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് അച്ഛനത് സംബന്ധിച്ചുള്ള സ്നേഹവും നന്ദി ബിജോയേശനെ ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. അച്ഛൻ ഒരുപക്ഷെ കാര്യമായിട്ട് ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ പോലും അച്ഛന് അറിവുള്ള കഴിവുള്ള ആൾ തന്നെയാണ് അച്ഛന് ഇപ്പോഴ തിരുവചന ധ്യാനം നിർവഹിക്കുന്നതായിരിക്കും. അതിനു മുമ്പ് സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ആലപിക്കും. അതിനുശേഷം തിരുവനന്തപുരത്തെ തിരുവചനത്തിന്റെ ധ്യാനം നിർവഹിക്കുന്നതായിരിക്കും.
117-ാമത്തെ ഗീതം സുവിശേഷ ഗീതങ്ങളിലെ ലോകത്തിലേക്ക് ആശ്രയം വിനയിച്ച് മാത്രമെന്നുള്ള
ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം ലോകങ്ങളേറി വന്നാലും വേണ്ടായി ലോകയിമ്പം പ്രിയനേ മതി വേണ്ടായി ലോകയിമ്പം പ്രിയനേ മതി എന്നും വാഴ്ത്തിപ്പാടും ഞാൻ മാത്രം ശോകങ്ങൾ കേറി വന്നാലും ഈ ശ്വാസകാക്കളോ ഈ ഉരകിൽ ഈശാന പൂരനേറുന്നേ
ദൈവത്തിന്റെ ധന്യതിരുനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠർ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, സെന്റ് എഫ്രീം ദ സിറിയൻ എന്ന് പറഞ്ഞ പിതാവിന്റെ ഒരു പ്രാർത്ഥന ഇപ്രകാരമുണ്ട്: ഗിവ് മീ വിസ്ഡം ഓ ലോർഡ് ആൻഡ് പ്ലാന്റ് ഇൻ മൈ ഹാർട്ട് ഡെപ്ത് ആൻഡ് ഫിയർ ഓഫ് യു. ഗിവ് ലൈറ്റ് ടു മൈ തോട്ട്സ് ആൻഡ് ഗിവ് സ്ട്രെങ്ത് ടു മൈ ഫ്ലെഷ്, that at every moment I may live steadfastly by your command. Give light to my thoughts and give strength to my flesh, that at every moment I may live steadfastly by your command. പ്രത്യേകമായിട്ട് ഇന്നത്തെ ദിവസത്തിന്റെ ചിന്തയ്ക്ക് വേണ്ടിയിട്ട് അല്പസമയം ദൈവസന്നിധിയിൽ ധ്യാനിക്കുവാനും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രത്യേകമായിട്ട് രാജശക്തൻ ഓർമ്മിച്ചതുപോലെ അടുത്ത ആഴ്ചയിലൊക്കെ നമ്മുടെ കാനോനിക നോയമ്പ് അല്ലെങ്കിലും മിക്കവാറും എല്ലാവരും നോക്കുന്ന ഒരു നോയമ്പാണ്, പിന്നെ ദി ബി ഹെഡിങ് ഓഫ് സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ്, പിന്നെ ദി ദി മെമ്മോറിയൽ ഓഫ് ഹിസ് ഗ്രേറ്റ് ഗ്രേറ്റ് ലാമെന്റഡ് മാത്യൂസ് മാ ഇവാനിയൽ. ഈ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോകുമ്പോൾ പ്രത്യേകമായിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ വായിച്ചു കേട്ട വേദഭാഗം, ദ ഗോസ്പിൾ അക്കോർഡിംഗ് ടു സെന്റ് ലൂക്ക് ചാപ്റ്റർ 11:9-20, ഇവിടെ മൂന്ന് ചെറിയ കാര്യങ്ങളാണ് പ്രത്യേകമായിട്ട് ഇവിടെ നമ്മുടെ ശ്രദ്ധയിൽ യേശു ക്രിസ്തു കൊണ്ടുവരുന്നത്. ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞിട്ടാണ് ഉടനെ ഇവിടെ യേശു ക്രിസ്തു പറയുന്നുണ്ട്, സോ ഐ സേ ടു യു ആസ്ക് ആൻഡ് ഇറ്റ് വിൽ ബി ഗിവൻ യു, സെർച്ച് ആൻഡ് യു വിൽ ഫൈൻഡ്, നോക്ക് ആൻഡ് ദ ഡോർ വിൽ ബി ഓപ്പൻഡ് ഫോർ യു. ഈ മൂന്ന് ചെറിയ വാക്കുകളാണ് ആസ്ക് നോക്ക് ആസ്ക് സീക്ക് ആൻഡ് നോക്ക്. ഈ മൂന്ന് ചെറിയ വാക്കുകൾ പക്ഷേ it has got a very deep meaning, especially for our spiritual life. ile nammade aathmeeya jeevithathil namak idu ariyam yeshu christu prarthanayinte kurichaanu idu parayunnathu. nammade aathmeeya jeevithathil ethum adhigam importance kodukkandiyathum ethum uyarna sthanathu aayirikkunna oru discipline aanu prayer life. പിതാക്കന്മാരൊക്കെ എപ്പോഴും ആവശ്യപ്പെടുന്നത് ഒരു പ്രാർത്ഥന ജീവിതം ഉണ്ടായിരിക്കണം എന്നാണ് എല്ലാ പിതാക്കന്മാരും ആവശ്യപ്പെടുന്നത്. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതും ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും നോയമ്പ് ഉപവാസവും ഒക്കെ നോക്കുന്നതും അതൊക്കെ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ്, ബട്ട് പ്രയർ ഈസ് സംതിങ് വിച്ച് വിൽ ഹെൽപ്പ് അസ് ടു ഗെറ്റ് ഇൻ ടു ദ ലെവൽ ഓഫ് ഏഞ്ചൽസ് എന്നാണ് സെന്റ് എവാഗ്രസ് ഓഫ് പോണ്ടസ് ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്. ക്രിസ്തീയ ജീവിതം, ഇസ്ലാം പറയുമ്പോൾ ക്രിസ്തീയ ജീവിതം എല്ലാ ദിവസവും ഒരു മാർട്ടിഡമാണ്. ഒരു രക്തസാക്ഷിയായിട്ട് ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരെയും വിളിച്ചിട്ടുള്ളത്. But might not be in a literal sense of giving our life, but ella divasam nammal devathinte kalpanagal aacharichukondu jeevichal nammal oru martyraye pole nammal jeevikkuvan sadhikkum. Nammal oru kalpanagal edutha polum അവിടെ യേശു ക്രിസ്തു മറ്റുള്ളവരെ കൂടുതൽ സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും ഒക്കെ പഠിപ്പിക്കുന്നത്. അതിന് പ്രകാരം നമ്മൾ ജീവിച്ചാൽ വി ബിക്കം മാർട്ടിയേഴ്സ്, ബിക്കോസ് നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളും സ്വന്തം ഞാൻ എന്ന് പറഞ്ഞ ഒരു ഒരു ദി ഐ വിത്ത് ആ ഒരു ഭാവം നമ്മളിൽ നിന്ന് മാറിയാൽ മാത്രമേ നമുക്ക് ഒരു മാർട്ടിയറായിട്ട്, ഒരു ട്രൂ ക്രിസ്ത്യനായിട്ട് ജീവിക്കാനൊക്കത്തുള്ളൂ. മൗണ്ട് ആത്തോസിലെ പിതാക്കന്മാരൊക്കെ അവരുടെ ഇടയിലൊക്കെ ഉള്ള ഒരു 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 തോട്ട് ആണ്, ഐ ഷുഡ് ഡൈ ബിഫോർ ഐ ഡൈ സോ ദാറ്റ് ഐ വിൽ നോട്ട് ഡൈ വെൻ ഐ ഡൈ. ഐ ഷുഡ് ഡൈ ബിഫോർ ഐ ഡൈ സോ ദാറ്റ് ഐ വിൽ നോട്ട് ഡൈ വെൻ ഐ ഡൈ. ഈ പിതാക്കന്മാരൊക്കെ ഇത് പറയുന്നത് ഞാൻ എന്ന ഒരു വാക്ക്, ഞാൻ എന്ന ഒരു സ്വഭാവം, ഇല്ലെങ്കിൽ ആ ഒരു ചിന്ത എന്നിൽ നിന്ന് മരിച്ചാൽ മാത്രമേ ഞാൻ ജീവിക്കുകയുള്ളൂ. സോ ഐ ഷുഡ് ഡൈ അതെപ്പോഴാ ബിഫോർ ഐ ഡൈ, ഈ ലോകം വിടുന്നതിന് മുൻപിൽ ഞാൻ ആ എന്ത് ഞാൻ എന്ന് പറയുന്ന ഒരു ഭാവം എന്നിൽ നിന്ന് മാറിയാൽ മാത്രമേ ക്രിസ്തുവിന്റെ ഭാവം എന്റെ ഉള്ളിൽ വരുവാൻ സാധിക്കത്തൂ. സോ ഐ ഷുഡ് ഡൈ ബിഫോർ ഐ ഡൈ so that I will not die when I die. So ഈ ഒരു ചിന്തയാണ് പിതാക്കന്മാരൊക്കെ മൊനാസ്റ്റിക് ലൈഫിലൊക്കെ പഠിപ്പിക്കുന്നത്. ഞാൻ ഇന്നത്തെ ധ്യാനത്തിന് പ്രത്യേകമായിട്ട് പ്രാർത്ഥനയെ കുറിച്ച് ഇവിടെ യേശു ക്രിസ്തു പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഈ മൂന്ന് ചെറിയ കാര്യങ്ങൾ പറയുന്നത്. Ask and it will be given you. Search and you will find. Knock and the door will be opened for you. Ask, seek, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ എല്ലാ പ്രാർത്ഥനയിൽ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. വി കീപ് ഓൺ ആസ്കിങ് 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 ആർ വി ആസ്കിങ് ദ ഗുഡ്സ് ഓഫ് ദിസ് വേൾഡ് ഓർ ദ ഗുഡ് ഓഫ് ദിസ് വേൾഡ് ദ ഗുഡ് വിത്ത് ക്രൈസ്റ്റ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കാം നമ്മുടെ ഓരോ പ്രാർത്ഥനയും നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നതും ആവശ്യങ്ങൾ അതിന് പൂർത്തീകരിക്കുന്ന ഒരു ഒരു ചടങ്ങായിട്ടാണോ മാറുന്നേ, ഇല്ലെങ്കിൽ എന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു രൂപാന്തരം ഉണ്ടാകുന്നുണ്ടോ? പിതാക്കന്മാരൊക്കെ പറയുന്നത് ഓരോ പ്രാർത്ഥനയും ഓരോ ശുശ്രൂഷയും ഓരോ വിശുദ്ധ ആരാധനയും സംബന്ധിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു രൂപാന്തരം ഉണ്ടാകണം. നമ്മുടെ ഉള്ളിൽ ഓരോ പ്രാർത്ഥനയിലും ഓരോ ഉപവാസത്തിലും രൂപാന്തരം ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മൾ എങ്ങാണ്ട് വഴി തെറ്റി പോവുകയാണ്. നമ്മുടെ ഓരോ ശുശ്രൂഷയിൽ നമുക്ക് രൂപാന്തരം ഉണ്ടാകണം. There should be a change when we attend every prayer, every liturgy, every fasting. ഇവിടെ പ്രത്യേകമായിട്ട് യേശുക്രിസ്തു പറയുന്നുണ്ട് ask, but what is to be asked? ഏറ്റവും ഒടുവിൽ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് How much more will the Heavenly Father give the Holy Spirit to those who ask Him? പരിശുദ്ധാത്മാവിനെയാണ് ഈ ലോകത്തിലെ സുഖസൗകര്യങ്ങൾ നമ്മുടെ സൃഷ്ടിച്ച ദൈവത്തിനറിയാം നമ്മുടെ ആവശ്യങ്ങളെല്ലാം. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തെ പുകഴ്ത്തുകയും ദൈവത്തെ അർപ്പിക്കുകയും നമ്മുടെ ആവശ്യങ്ങൾ പറയണം. അത് ഇറ്റ് ഷുഡ് ബി ദ ലാസ്റ്റ് വൺ, ഇറ്റ് ഷുഡ്ന്റ് ബി ദ ഫസ്റ്റ്. We always praise and worship Him. And when we start living our life according to His commandments, then we will be able to. And when we start asking for the Holy Spirit to fill within us, there would be a difference in our life. ഇവിടെ നമ്മുടെ ഒരു persistent asking, seeking and talking എന്ന് കുറിച്ചാണ് പറയുന്നത്. ഒരിക്കൽ ഒരു യുവാവ് ഈജിപ്തിലെ മരുഭൂമിയിൽ ഒരു സന്യാസിന്റെ അടുത്ത് സന്യാസം സന്യാസം എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യുവാവ് മരുഭൂമിയിലോട്ട് യാത്ര ചെയ്യുകയാണ്. ഒരു സന്യാസിന്റെ ആ സെല്ലിന്റെ അവിടെ വന്നപ്പോഴത്തേക്ക് അവിടെ നിന്നിട്ട് കുറെ നേരം കഥക് കൊട്ടി കൊട്ടി കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് അവിടുത്തെ സന്യാസി ഇറങ്ങി വന്നത്. ഇറങ്ങി വന്നിട്ട് ഈ യുവാവിനോട് ചോദിച്ചു, എന്താണ്, എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? അപ്പൊ ഈ യുവാവ് പറഞ്ഞു, എനിക്കൊരു നല്ലൊരു സന്യാസിയാവണം, എനിക്ക് പ്രാർത്ഥന പഠിക്കണം, എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടി എന്ന് പഠിക്കണം. ഈ സന്യാസി ആ യുവാവിനെ മേലെ തൊട്ട് താഴെ വരെ നോക്കി ഉടനെ ഒന്നും പറയാണ്ട് അകത്തോട്ട് കയറി വാതിലം അടച്ചു. ഈ യുവാവ് കുറെ നേരം കൊട്ടി നോക്കി, പക്ഷെ ആ സന്യാസി തുറന്നില്ല. ആ സന്ധ്യാസമയം അവിടെ ചെലവ് കഴിച്ചു. പിറ്റേ ദിവസം രാവിലെ വീണ്ടും ആ സന്യാസി കണ്ടു. ഈ യുവാവ് വീണ്ടും അവിടെ തന്നെ ഇരിക്കുകയാണ്. സന്യാസി വേണം കണ്ടിട്ട് കുറെ അധികം സമയം അകത്ത് തന്നെ നിന്നിട്ട് വീണ്ടും വെളിയിലോട്ട് വന്നിട്ട് ഈ യുവാവിനോട് ചോദിച്ചു, എന്തിനാണ് നീ വീണ്ടും ഇവിടെ തന്നെ നിൽക്കുന്നത്, നീ അങ്ങ് തിരിച്ച് മടങ്ങിപ്പോ. പക്ഷെ ഈ യുവാവ് വീണ്ടും അവിടെ തന്നെ നിൽക്കുകയാണ്, എനിക്ക് സന്യാസം എടുക്കണം, എനിക്ക് പ്രാർത്ഥന പഠിക്കണം. ഈ സന്യാസി ഒന്നും പറയാണ്ട് വീണ്ടും അകത്തോട്ട് കയറി. ഇങ്ങനെ മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നടന്നു. മൂന്നാമത്തെ ദിവസം ഈ സന്യാസി ഈ യുവാവിന്റെ ആ പെർസിസ്റ്റൻസ് കണ്ടുകൊണ്ട് ആ യുവാവിനെ അങ്ങ് സന്യാസത്തിലോട്ട് എടുക്കുകയാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, പ്രത്യേകമായ നമ്മുടെ പ്രാർത്ഥന ജീവിതത്തിൽ, വി ഷുഡ് ബി പെർസിസ്റ്റന്റ്. അതാണ് സെന്റ് പോൾ ഈസ് ഓൾവേസ് ആസ്കിംഗ് അസ് പ്രേ അൺസീസിംഗ്ലി. സോ വി നീഡ് ടു ഓൾവേസ് ഹാവ് ദാറ്റ് പെർസിസ്റ്റൻസ് ഇൻ അവർ പ്രേയർ. നിങ്ങൾ എപ്പോഴെങ്കിലും കൊച്ചു കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ടോ? അവർ കരയുന്നു, ഒരു സാധനം ആവശ്യപ്പെട്ടോണ്ടോ ഇല്ലെങ്കിൽ ഒരു കാര്യം ആവശ്യപ്പെട്ടോണ്ടോ ഈ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ കരയുമ്പോൾ ആ ആവശ്യം തീരുന്നവരെ ഇല്ലെങ്കിൽ ആ സാധനം കിട്ടുന്നവരെ അവർ കരഞ്ഞോണ്ടേയിരിക്കും. സോ ദേ കീപ് ഓൺ ക്രൈങ് അൻടിൽ ദേ ഗെറ്റ് ദാറ്റ്. അത് കഴിഞ്ഞിട്ട് ദാറ്റ് ഈസ് ദ വേ വി നീഡ് ടു കീപ് ഓൺ ആസ്കിങ്. രണ്ടാമത്തേത് നമ്മുടെ ഭവനത്തിൽ നമുക്ക് ഒരിക്കലെങ്കിലും നമ്മുടെ സ്വർണോ അല്ലെങ്കിൽ ചെറിയ വീടിന്റെ ചാവിയോ സ്വർണോ മാലയോ എവിടെങ്കിലും വെച്ചിട്ട് നമ്മൾ മറന്നു കഴിഞ്ഞാൽ നമ്മൾ ആ വീട് അന്ന് അടിച്ചു പെറുക്കി അത് കിട്ടുന്നവരെ നമുക്ക് സമാധാനം കാണുകയില്ല. അതെവിടെങ്കിലും നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഇറങ്ങും. We need to keep searching in our spiritual life. The last one is knocking. ഇതിന് പ്രത്യേകമായ നമ്മുടെ എന്റെ മനസ്സിൽ വന്ന ഒരു സിമ്പിൾ എക്സാമ്പിൾ എന്ന് പറയുന്നത്, നമ്മൾ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭവനത്തിലോട്ട് നോക്ക് എന്ന ഭവനത്തിലെ ബെല്ലൊക്കെ അടിക്കാറുണ്ട്. കുറച്ച് രണ്ട് പ്രാവശ്യം ബെല്ലടിച്ചു കഴിഞ്ഞിട്ടും വീണ്ടും തുറക്കാത്തപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ആ വാതിൽ തുറക്കുന്നവരെ നമ്മൾ ആ ബെൽ അടിച്ചുകൊണ്ടിരിക്കും. ഇറ്റ് ഇസ് എ പെർസിസ്റ്റന്റ് ആക്ഷൻ. സോ വി നീഡ് ടു കീപ് ഓൺ നോക്കിംഗ് അറ്റ് ദ ഡോർ. നിങ്ങൾക്ക് പണ്ട് ഓർമ്മയുണ്ടോന്ന് അറിയുകയില്ല, പണ്ടൊക്കെ ഒരു പടം ഉണ്ടായിരുന്നു, യേശു ക്രിസ്തു ഒരു ഒരു ലാമ്പ് പിടിച്ചോണ്ട് ഒരു ഡോറിനെ നോക്ക് ചെയ്യുന്ന റെവലേഷൻ. ഐ തിങ്ക് ഇൻ ദ ബുക്ക് ഓഫ് റെവലേഷൻ, ഐ ആം ഹിയർ അറ്റ് യുവർ ഡോർ. If you open, I will come and dine with you. ആ ഒരു പടം ഇപ്പം ഇന്നും കാണാനില്ല. യേശു ക്രിസ്തു ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ എത്രമാത്രം ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പരിശുദ്ധാത്മാവെന്ന് ചോദിക്കുന്നു. അതേ ഈ മൂന്ന് കാര്യങ്ങൾ ദൈവത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ചിന്തിച്ചാൽ ദൈവം നമ്മളോട് എപ്പോഴും ആവശ്യപ്പെടുന്നുണ്ട്. എന്തോ ആവശ്യപ്പെടുന്നേ, കൂടുതൽ ആത്മീയമായി ജീവിക്കുക, പെട്ടെന്ന് ദേവാലയത്തിൽ വരാം, ദേവാലയത്തിന്റെ കാര്യങ്ങൾ ഇല്ലെങ്കിൽ ഭംഗിയായ നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കുക. ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. ഓരോ ദിവസം നമുക്ക് ദൈവം ദാനമായിട്ട് നൽകുമ്പോൾ ദൈവം എപ്പോഴും ആവശ്യപ്പെടുന്നത് ഇന്നെങ്കിലും പലപ്പോഴും നമ്മുടെ ഈ വലിയ നോയമ്പിലെ പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ പലപ്പോഴും മറ്റുള്ളവരെ പഠിപ്പിക്കുന്നുണ്ട്, പക്ഷേ സ്വയമേ പഠിക്കുന്നില്ല. മറ്റുള്ളവർക്ക് നമ്മൾ വഴി കാണിച്ചു കൊടുക്കുന്നുണ്ട്. പ്രത്യേകമായിട്ട് നമ്മൾ അനേകർക്ക് വഴി കാണിക്കുകയും അനേകർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ സ്വന്തം ജീവിതം വരുമ്പോൾ നമ്മൾ അതിൻ പ്രകാരമാണോ ജീവിക്കുന്നത്. ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നു, ഹീസ് കീപ് ഓൺ ആസ്കിങ് ടു ലീഡ്, ടു ബി ഹിസ് സൺസ് ആൻഡ് ഡോട്ടേഴ്സ്, ടു ബി ഹിസ് ലൈറ്റ് ആൻഡ് സോൾട്ട് ടു ദിസ് വേൾഡ്. നിങ്ങൾ ഈ ലൈറ്റ് ആൻഡ് സോൾട്ട് എന്ന് പറയുമ്പോൾ ഇച്ചിരി വെളിച്ചം മതി, ഇച്ചിരി ഉപ്പായിട്ട് മതി, കുറേയധികം ഉപ്പ് വേണ്ട. അന്ധകാരത്തിൽ ചെറിയൊരു വെളിച്ചം മതി ആ ഒരു അന്ധകാരം മായ്ക്കുവാൻ. ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്, ബി ദ ലൈറ്റ് ആൻഡ് സോൾട്ട്. ഈ ലോകത്തിന് വെളിച്ചവും ഉപ്പുമായി തീരുവാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഹി ഈസ് ഓൾവേസ് സെർച്ചിങ് അസ്. നമ്മൾ പലപ്പോഴും ഈ ലോകത്തിന്റെ മോഹങ്ങളൊക്കെ മുഴുകിപ്പോയി, നമ്മൾ വി ആർ ഗോയിങ് അസ്ട്രേ ഫ്രം ഹിം. വി ഓൾവേസ് വാക്ക് ദി ഓപ്പോസിറ്റ് ഡിറക്ഷൻ. നമുക്ക് എന്തെങ്കിൽ ആത്മീയമായ പ്രത്യേകമായ പ്രാർത്ഥനകളോ നോയമ്പോ ഉപവാസമോ അല്ലെങ്കിൽ ആരാധനകളൊക്കെ സംബന്ധിക്കുവാൻ നമുക്ക് സൗകര്യം ഉണ്ടെങ്കിലും നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മൾ വഴിതെറ്റി പോകാറ്, നമ്മളത് സംബന്ധിക്കാണ്ട് പോകാറോ. സോ ഹി ഈസ് ഓൾവേസ് സീക്കിംഗ് അസ്. ഹി വാണ്ട്സ് അസ് ടു കം ബാക്ക് ടു ഹിം. ആസ് എ ലോസ്റ്റ് ഷീപ്പ് ഹി ഈസ് ഓൾവേസ് ബിഹൈൻഡ് അസ് ടു ബ്രിങ് അസ് ബാക്ക് ടു ബ്രിങ് അസ് ഇൻ ടു ഹിസ് ഷീപ്പ് ഫോൾഡ്. മുടിയനായ പുത്രൻ തിരിച്ചു വരുമ്പോൾ ആ പിതാവ് ഉടനെ കയ്യിലെ മോതിരകൂടി ധരിപ്പിക്കുകയും ആ മകനെ, ഞാൻ മരിച്ചുപോയ എന്റെ മകൻ ഇന്ന് ജീവിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ മകനെ സ്വീകരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ദ ലവ് ആൻഡ് കെയർ ആൻഡ് ഹി ഈസ് എക്സ്പെക്ടിങ് ഈച്ച് വൺ ഓഫ് അസ്. സോ ഹി ഈസ് സീക്കിംഗ് അസ്, ഹി ഈസ് നോക്കിംഗ് അറ്റ് ദ ഡോർ ഓഫ് അവർ ഹാർട്ട്സ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ദ ബുക്ക് ഓഫ് റെവലേഷൻ്റെ ഐ എം അറ്റ് ദ ഡോർ ആൻഡ് നോക്കിംഗ്, ഇഫ് യു ഓപ്പൺ ഐ വിൽ കം ആൻഡ് ഡൈൻ വിത്ത് യു. സോ ഹി ഈസ് ഓൾവേസ് നോക്കിംഗ് അറ്റ് ആ ഡോർ, ഹി ഈസ് നോക്കിംഗ് അറ്റ് ദി ഡോർ ഓഫ് അവർ ഹാർട്ട് ടു ഓപ്പൺ ഇറ്റ്. നമ്മുടെ കഠിനമായ ഹൃദയം പലപ്പോഴും നമ്മുടെ അസൂയയും വിദ്വേഷവും വൈരാഗ്യവും ഒക്കെ വെച്ച് നമ്മുടെ ഹൃദയത്തെ നിറഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ കഴുകി വെളുപ്പാക്കി ദൈവത്തിന് ഒരു സ്ഥലം ഒരുക്കി കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ എല്ലാ ദിവസത്തിൻ്റെ പ്രാർത്ഥനകളൊക്കെ ആവശ്യപ്പെടുന്നത്. ഓരോ ശുശ്രൂഷയും തുടങ്ങുന്നതിന് മുൻപിൽ നിങ്ങൾക്കറിയാം, 51 സങ്കീർത്തനം വായിച്ചു കഴിഞ്ഞിട്ടാണ് ക്ലൂസോ പ്രാർത്ഥന ചൊല്ലിയിട്ട് 51 സങ്കീർത്തനം വായിച്ചു കഴിഞ്ഞിട്ടാണ് ഓരോ ശുശ്രൂഷയും തുടങ്ങുന്നത്. നമ്മുടെ ഹൃദയത്തിൻ്റെ മാലിന്യമൊക്കെ ദൈവമേ മായ്ക്കണമേ, വിശുദ്ധിയുള്ള ഹൃദയം എനിക്ക് നൽകണമേ, ദൈവത്തിൻ്റെ അധിവാസമായിരിക്കുന്ന സ്ഥലമായി തീരുവാൻ എന്നെ യോഗ്യനാക്കണമേ എന്ന് ഈ മൂന്ന് ചിന്തകളാണ് ദൈവത്തിൻ്റെ പ്രത്യേകമായ ഒരു കരുതലും കരുണയും എപ്പോഴും നമ്മളോടൊപ്പം. ഓരോ ദിവസം ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചെറിയൊരു മെസ്സേജാണ്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകമായിട്ട് ഈ നോയമ്പ് ഒക്കെ വരുമ്പോൾ, കാനോനിക നോയമ്പ് അല്ലെങ്കിലും ഈ നോയമ്പ് കാലമൊക്കെ, മാതാവിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ മാതാവിൻ്റെ മധ്യസ്ഥത നമുക്ക് കോട്ടയായിരിക്കട്ടെ. പലപ്പോഴും ഞാനൊരു ചെറിയൊരു ചിന്തയിൽ മാതാവിൻ്റെ കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. എല്ലാ ആഴ്ചയും നമ്മൾ പാടാറുണ്ട്, പ്രത്യേകമായിട്ട് സ്ലീബ കാലത്ത് നമ്മൾ പാടാറുണ്ട്. മോശമോരാഷ്ടാന്തം മറിയാമേ സ്ലോമോ ജീവജലത്തിൻ മുൻകുറിയാം ൻ ശോഷാസ്ലോ ഐഷായുഃഖം സ്ഥിരമാമ്പുരമേ ശ്ലോമോനി ഉദരത്തീന്മുദയം ചെയ്തീശൻ. പ്രത്യേകമായിട്ട് ഈ ഒരു പാട്ട് പാടുമ്പോൾ ഇവിടെ മാതാവിനെ ആ പെട്ടകത്തെ ഒരു സിംബോളിസമായിട്ടാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പെട്ടകത്തിന്റെ കുറിച്ച് നിങ്ങൾക്കറിയാം, പെട്ടകത്തിന്റെ അകത്ത് എന്തുമായിരുന്നു ഉള്ളത് എന്ന് നിങ്ങൾക്കറിയാം. മൂന്ന് കാര്യങ്ങളായിരുന്നു പെട്ടകത്തിന്റെ അകത്ത് ഇസ്രായേൽ ജനം എപ്പോഴും വെച്ചുകൊണ്ടിരുന്നത്. മന്ന, ദ പോട്ട് ഓഫ് മന്ന, ദി ബഡഡ് സ്റ്റാഫ് ഓഫ് ഏഴൻ ആൻഡ് ദി സ്റ്റോൺ ടാബ്ലറ്റ്. ഈ മൂന്ന് കാര്യങ്ങളാണ് ആ പെട്ടകത്തിന്റെ അകത്തുണ്ടായിരുന്നത്. സോ He is the Ark of the Covenant. He is the new Ilangal Saint Mary is the new Ark of the Covenant. He is the new Eve. എന്നാണ് പിതാക്കന്മാരൊക്കെ പറയുന്നത്. ഈ ന്യൂ ഈവിന്റെ അല്ലെങ്കിൽ ഈ ആർക്ക് ഓഫ് ദി കവനന്റിന്റെ ഒരു മെയിൻ എസൻസ് എന്ന് പറയുന്നത് ആ പെട്ടകത്തിന്റെ ആ ഇമ്പോർട്ടൻസ് ഇസ്രായേൽ ജനത്തിന് എത്രമാത്രം ഉണ്ടായിരുന്നു എന്നും പറഞ്ഞ ദൈവം വസിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഈ പെട്ടകം. സോ മാതാവിന്റെ ഉദരത്തിൽ ദൈവം വസിക്കുകയും അത് ലോകത്തിലേക്ക് നമുക്ക് നൽകുകയും ചെയ്ത ഒരു മാതാവിന്റെ ഷീസ് കോൾഡ് ദ തിയോട്ടോക്കോസ് ദി ഗോഡ് ഗോഡ് ബെയറർ. സോ ആ ഒരു സ്ഥാനത്താണ് എപ്പോഴും നിങ്ങൾ ഏതെങ്കിലും ഈ ഗ്രീക്ക് ഓർത്തഡോക്സ് ചേർച്ചുകളിലൊക്കെ പോകുമ്പോൾ ഐക്കോണോസ്റ്റാറ്റ്സിൽ നമുക്ക് കാണാം ഷീസ് ഓൺ ദ റൈറ്റ് സൈഡ് ദ ക്വീൻ ഈസ് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ക്രൈസ്റ്റ്. സോ ഷീസ് ഓൺ ദ ഓൾവേസ് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ക്രൈസ്റ്റ്. അതിന്റെ പ്രത്യേകമായ മാതാവിന്റെ മധ്യസ്ഥതയെ ഷീസ് അതിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ആ പെട്ടകത്തിന്റെ ഒരു സിംബോളിസം പിന്നെ അത് ഉണ്ടാക്കിയ വുഡ് ആൻഡ് ദി ഗോൾഡ് വിച്ച് ഇസ് കവേർഡ്. സോ അതിന്റെ ഒക്കെ ഒരു പ്യൂരിറ്റിയും ഒരു ഇമ്പോർട്ടൻസിന്റെ കുറിച്ചാണ് മാതാവിനെ എപ്പോഴും ജേക്കബ് സെഗൂ ഈ പിതാവാണ് ഇത് പറയുന്നത്. സോ അതിനെ കുറിച്ച് ഞാൻ ചെറിയതായിട്ടാണ് പറഞ്ഞത്. പക്ഷെ ഈ മാതാവിന്റെ മധ്യസ്ഥത നമുക്ക് എപ്പോഴും കാവലും കോട്ടയും ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മാതാവിന്റെ ജീവിതത്തിൽ ഈ മൂന്ന് കാര്യങ്ങൾ ആസ്ക് സീക്ക് ആൻഡ് നോക്ക് ഇറ്റ് വാസ് ഓൾവേസ് ദേർ ഇൻ ഹർ പ്രയർ ലൈഫ്. ചെറുപ്പം മുതലേ ദേവാലയത്തിൽ വളരുകയും ദൈവത്തിന്റെ ഹിതപ്രകാരം ജീവിക്കുന്ന ഒരു പ്രയതനായിട്ട് തീരുമ്പോൾ നമുക്ക് ഒരു മധ്യസ്ഥത അണയ്ക്കുമ്പോൾ നമ്മുടെ ജീവിതവും ആ മാതാവിനെ പോലെ രൂപാന്തരപ്പെടുവാനും മാറ്റുവാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയാമിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടുണ്ട് വേദപുസ്തകത്തിലെ നമ്മുടെ കർത്താവായ ഈശമ്പുരാന്റെ ഏറ്റവും പ്രസിദ്ധമായ പർവ്വത പ്രസംഗം ദ മൗണ്ട് സെർമൺ ഓൺ ദ മൗണ്ട് എന്ന വലിയ ആ സംഭവത്തിന്റെ ഒരു വചന ഘോഷണത്തിന്റെ പ്രസക്തമായ ഒരു ഭാഗം യാജിപ്പൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിച്ച് നിങ്ങൾ കണ്ടെത്തും മുട്ടിലും തുറക്കപ്പെടും. മാതാവിന്റെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് വളരെ അനുഗ്രഹീതമായ ഒരു ധ്യാനം. പ്രത്യേകിച്ച് ഞാൻ ഈ ചുമതല അച്ഛനെ ഏൽപ്പിച്ചിട്ട് 10 മിനിറ്റ് മുമ്പാണെങ്കിൽ തന്നെ അച്ഛന്റെ ആ പ്രസംഗം കേട്ടപ്പോഴ് ഒരുപക്ഷെ വളരെ കാര്യമായ ഒരു ചിന്തയായി വളരെ ആഴമായ ഗാഢമായ ഒരു ചിന്തയായിട്ടാണ് എനിക്കത് അനുഭവപ്പെട്ടത്. ഈ വാക്യത്തെ പറ്റി പലതും പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും അതിനൊരു ആഴമായ സന്യാസത്വത്തിന്റെ പൂർണ്ണമായ ദർശനത്തിന്റെ ഒരു ഭാവം തീർച്ചയായിട്ടും അച്ഛന്റെ ആ ഒരു വാക്കുകളിലും ചിന്തകളിലും അത് പ്രതിഫലിച്ചു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വളരെ ശാന്തമായി ആ വാക്യത്തിന്റെ ആഴത്തെ പറ്റി പ്രത്യേകിച്ച് ആത്മീയ ജീവിതം ക്രിസ്തു ആഗ്രഹിക്കുന്നത് പോലെ അങ്ങനെ കരിപിടിപ്പിക്കണം എന്നുള്ള ആ ഒരു ചിന്തയിലേക്ക് ആ ഒരു വിചാരങ്ങളിലേക്ക് നമ്മുടെ ചിന്താധാരകളെ അച്ഛൻ കൈകോർത്ത് അണക്കി എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. വേദോത്സവത്തിൽ ഒരുപക്ഷെ എല്ലാ മനുഷ്യരും ഇഷ്ടപ്പെടുന്ന ഒരു വലിയൊരു വാക്യം തന്നെയാണ് യാജിപ്പിൻ അന്വേഷിച്ച് മുട്ടുവിട്ടു. കർത്താവ് ഈ മൂന്ന് കാര്യങ്ങളും പറഞ്ഞിട്ട് വളരെ ഉറപ്പായിട്ട് തന്നെയാണ് പറഞ്ഞത്. യാജിക്കുന്നവനും അന്വേഷിക്കുന്നവർക്ക് ഉറപ്പായിട്ട് ലഭിക്കുന്നു എന്നുള്ള പക്ഷെ നമ്മള് ഈ എത്ര പ്രാവശ്യം ഈ വാക്യങ്ങൾ കേട്ടാലും പ്രസംഗം കേട്ടാലും ഈ പ്രസംഗിക്കുന്ന ഞാനും അല്ലെങ്കിൽ ഈ പറയുന്ന ഞാനും നിങ്ങളും ഒക്കെ ജീവിതത്തിന്റെ ചില സാഹചര്യങ്ങൾ വരുമ്പോഴ് ഈ വാക്യം നൽകുന്ന അർത്ഥത്തിന്റെ ആഴം പലപ്പോഴും കൈവിട്ടു പോകുന്നു നമുക്ക് തോന്നാറുണ്ട്. ചില മൈവിഷികമായ നിമിഷങ്ങളിലൊക്കെ ചിലപ്പം അത് കൈവിട്ടു പോകുന്നതായിട്ടൊക്കെ എനിക്കും നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ട്. പക്ഷെ ആത്യന്തികമായി നമ്മൾ ചിന്തിക്കുമ്പോഴ് തീർച്ചയായിട്ടും കർത്താവ് പറഞ്ഞ ഈ യാജിപ്പിൻ അന്വേഷിപ്പിൻ മുട്ടുവിൻ അത് നിങ്ങൾ ലഭിക്കും എന്നുള്ളതിന്റെ ആ ഒരു ഉറപ്പ് ജീവിതത്തിന്റെ കുറെ കാലഘട്ടങ്ങൾ പിന്നിടുമ്പോൾ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എനിക്കും നിങ്ങൾക്കും ഒക്കെ അനുഭവിക്കാൻ പറ്റുന്നു എന്നുള്ള ഒരു സംശയമൊന്നുമില്ല. കൈവിട്ടുപോയി എന്ന് ചിന്തിക്കുന്ന നിമിഷങ്ങളിലൊക്കെ എത്രയോ മേഖലകളിൽ നമ്മളെ ദൈവം വളരെ അദൃശ്യമായി അത്ഭുതകരമായി നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ വീണ്ടും നമ്മുടെ ജീവിതത്തിൽ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ കൈവിട്ടുപോയി എന്നുള്ള തോന്നൽ നമ്മളെ ഭയപ്പെടുത്താറുണ്ട്. എങ്കിലും വീണ്ടും നമുക്ക് പ്രതീക്ഷിക്കാം, പ്രത്യാശിക്കാം. വാദ്യത്തിൽ വിശ്വസ്തനായ കർത്താവ് ഉറപ്പ് നൽകിയതുപോലെയാണ്. നിലവിളിക്കുന്ന മക്കളെ ഒരു നാളും കൈവിടല്ല എന്നുള്ള ആ ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ശക്തിപ്പെടുവാൻ തക്കവണ്ണം. പ്രത്യേകിച്ച് ആ ഉറപ്പിൽ നിന്ന് ലോകത്തിന്റെ ശക്തികൾ നമ്മളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ലോകത്തിന്റെ ശക്തികൾ അതിജീവിച്ചുകൊണ്ട് വീണ്ടും ക്രിസ്തുവിൽ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും നമ്മുടെ വിചാരങ്ങളും ഒക്കെ കൂടുതൽ അർപ്പിക്കത്തക്കവണ്ണം പ്രിയപ്പെട്ട അച്ഛനിൽ കൂടി നമ്മൾ കേട്ട വാക്കുകളൊക്കെ അത് പ്രചോദനമായി തീരട്ടെ, പ്രേരകമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കാരണം നിങ്ങൾ യാചിക്കുന്ന എല്ലാം നിങ്ങൾ ലഭിക്കും എന്ന് ക്രിസ്തു പറയുമ്പോൾ ക്രിസ്തു പറയുന്നത് തന്നെ മക്കളോടാണ്. കാരണം ചോദിക്കുന്നത് മക്കളും വരുന്നത് അപ്പനുമാണ്. അപ്പൻ മക്കളോട് നിങ്ങൾ എന്നോട് ചോദിക്കും ഞാൻ തരും എന്ന് ഉറപ്പായിട്ട് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തരാൻ അപ്പൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ട് എന്നുള്ള ആ ഒരു ഉറപ്പാണ് നമ്മൾ ഈ യാചിക്കുന്ന നമ്മൾക്ക് ഉണ്ടാവേണ്ടത്. പക്ഷെ എന്താണ് യാചിക്കേണ്ടത് എന്നുള്ളതാണ് വേറെ പ്രശ്നം. അച്ഛൻ അത് വളരെ വ്യക്തമായിട്ട് അത് പറയുകയും ചെയ്തു. വിശുദ്ധാത്മാവിനെ ജപിക്കത്തക്കവണ്ണം ഉള്ള യാചനയാകട്ടെ നമ്മുടെ ജീവിതത്തിൽ. ആ ഒരു ദർശനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് തീർച്ചയായിട്ടും മറ്റെല്ലാത്തിനെയും മറക്കുവാനും ലഭിക്കേണ്ടത് നിത്യമായത് ലഭിക്കത്തക്കവണ്ണമുള്ള ഒരു വിചാരങ്ങളിലേക്ക് നമ്മുടെ ചിന്ത എത്തിച്ചേരുകയും ക്രിസ്തു വിഭാവന ചെയ്ത ഒരു ആത്മീയതയുടെ ശ്രേഷ്ഠമായ തലങ്ങളിലേക്ക് നമുക്ക് അനുധാനം ഉയരാനായിട്ട് സാധിക്കുന്നു. ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ ദൈവമേ, മക്കള് അപ്പനോട് ചോദിക്കുന്ന ആ അവകാശത്തോട് അല്ലെങ്കിൽ ആ ഒരു സ്നേഹത്തിന്റെ ഊഷ്മളതയോടുകൂടി അങ്ങയുടെ മുമ്പാകെ ചോദിക്കുവാനും യാചിക്കുവാനും മുട്ടുവാനുമുള്ള ഒരു ഉറപ്പ് ഹൃദയത്തിന്റെ ഉള്ളിൽ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ചിന്തകളെ പരിപൂർണമാക്കാം. വളരെ അനുഗ്രഹീതമായ നമ്മുടെ ചിന്തകളെ കൂടുതലും ആത്മീയതയിലേക്ക് ബലം പിടിപ്പിക്കുന്ന ആഴമായ ഒരു ചിന്ത വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്ന പ്രിയപ്പെട്ട വിജയേച്ചനോടുള്ള നന്ദി സ്നേഹവും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല അച്ഛനെ. അച്ഛന് എപ്പോഴും ഈ പ്രാർത്ഥനയിൽ ഏതാവശ്യത്തിന് ഏത് സമയത്ത് വിളിച്ചാലും ഒരു മടിയും കൂടാതെ വന്ന് നമ്മളെ സഹായിക്കുന്ന പ്രിയപ്പെട്ട അച്ഛനാണ്. അരമനയിലെ മാനേജരായിട്ട് അച്ഛനെ സേവനം അനുഷ്ഠിക്കുന്നു. സാൻ അന്റോണിയോ ചെന്നൈ പള്ളിയുടെ വികാരിയായിട്ട് അച്ഛന് ഇപ്പോഴും ചുമതലയുമുണ്ട്. ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥന കൂട്ടായ്മയുടെ പേരിൽ പ്രിയപ്പെട്ട വിജയച്ചനുള്ള സ്നേഹവും നന്ദി ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. തുറന്നുള്ളത് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പേര് പറയുന്നതിന് മുമ്പ് ഇപ്പോഴ് ബഹുമാനപ്പെട്ട മാമനത്തിന്റെ നേതൃത്വത്തിൽ ഒരു സമർപ്പണ ഗീതം ദൈവമുമ്പാകെ സമർപ്പിക്കാം. അതിനുശേഷം നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകളും പറഞ്ഞതിന് ശേഷം നമുക്ക് പ്രാർത്ഥനയിൽ പ്രവേശിക്കാം. മാമനത്തെ ഏതെങ്കിലും പാട്ടുകൾ പ്രത്യേകമായിട്ട് എടുത്തിട്ടുണ്ടോ? മാമനച്ചൻ എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക്
മാറഭൈവന്റെ അനുതാപ ഗീതത്തിലെ സച്ചിന്തകൾ സദ്വചനങ്ങൾ എന്ന് തുടങ്ങുന്ന അച്ചാൻസാല് 4, 6, 6, 8 ലൈന് പേജ് 282.
സച്ചിന്തകൾ സ്വസ്വജനങ്ങൾ നമ്മളോരോന്നും ചിത്തം നൽകണമേലികൾ ദുശ്ചിന്തകളും എല്ലാവകത്തിൻ മകളെയും എത്രയോ മകള താക്കുന്ന നിർമ്മല ചിത്തം നൽകണമേ അൻകുടയോ
സഭാർത്ഥനയ്ക്കുള്ള പേരുകളെ ഈ സമയത്ത് വായിക്കുന്നത് അബിൻ, ഏഞ്ചല, മാമൻ ചെറിയൻ, സുജ, റനി, ജയനമ്മ, സോജി, സോജൻ, നേതൻ ജോൺ, നമ്മളെ നേതൻ ജോണിന് വേണ്ടി വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു നേതൻ ജോൺ. നമ്മൾ കുറെ പ്രാർത്ഥിക്കുകയുണ്ടായി. വളരെ അത്ഭുതകരമായിട്ട് ദൈവം നേതന് സൗഖ്യം നൽകി. ഇപ്പോഴ് സുഖം പ്രാപിച്ചു വരുന്നു എന്നറിയുന്നതിൽ വളരെ വളരെ ക്രിട്ടിക്കൽ കണ്ടീഷനിൽ നിന്ന് ഒരുപാട് ആശ്വാസവും സൗഖ്യവും ദൈവം ആ നേതിന് കൊടുത്തു. വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ റേച്ചൽ, മറിയ, ജസൽ, ഡോക്ടർ ജോയ് പോൾ, രാജമ്മ, മറിയാമ്മ, രാജൻ, മാത്യുസ, തോമസ് വർഗീസ്, മേരിക്കുട്ടി വർഗീസ്, എം ഐ എബ്രഹാം, സ്മിത, കുര്യൻ ഉമ്മൻ ആൻഡ് സാറാമ കുര്യൻ, സാലി, ബിനോ, സാലിനി ജോർജ്, അച്ചാമ മാത്യു, സിൻസി, തോച്ചാമ വർഗീസ്, ജോസ് സക്കറിയ, സ്റ്റീവൻ, ഓമന ചാണ്ടി, ആലീസ് ജോസഫ്, മറ്റാരെങ്കിലും നിങ്ങളുടെ ഓർമ്മയിലുണ്ടെങ്കിൽ ഈ സമയത്ത് മാമനച്ചാരുടെ പിരിപർത്തിയാൻ പറയാനുണ്ടോ?
ഇല്ല.
ഓക്കെ, മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിൽ ആരുടെയെങ്കിലും പേരുകൾ ഉണ്ടെങ്കിൽ അവരെ ദൈവസന്നിധിയിൽ ഓർത്ത് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കും. പാറയ്ക്കുമ്പോൾ ഞങ്ങളെ സ്നേഹിക്കുന്ന കാരണം ദൈവമേ, വീണ്ടും ധന്യമാർന്ന ഒരു പ്രഭാതം അവിടെ ഞങ്ങൾക്ക് ഒരുക്കി തന്ന കൃപയെ ഓർത്ത് സ്തുതിക്കും. ഞങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ദൈവാശ്രയ ബോധത്തോടും ദൈവഭയത്തോടും ഇരുന്നുകൊണ്ട് അങ്ങനെ സ്തുതിപ്പാനും ആരാധിപ്പാനും അവർ ഞങ്ങളെ സഹായിക്കണമേ. ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ഞങ്ങളെ കീഴ്പ്പെടുത്താനായിട്ട് ശ്രമിക്കുമ്പോൾ ദൈവമേ, അങ്ങ് കൂടെയിരുന്ന് തന്റെ ബലമുള്ള ഭുജങ്ങളിൽ ഞങ്ങളെ പരിപാലിക്കണമേ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദിലാവത്തിൽ ഞങ്ങളെ ബലപ്പെടുത്തുന്ന, ശക്തീകരിക്കുന്ന, നിലവിളിക്കുമ്പോൾ സ്വർഗം തുറന്ന് ഉത്തരമരളുന്ന ഒരു കാരുണ്യവാനായ പിതാവ് ഞങ്ങൾക്കുണ്ടുള്ള ബോധ്യം ജീവിതത്തിന്റെ ഓരോ പദത്തിലും ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ കൃപയിൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തുകയും അവിടുത്തെ ഭക്തിയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും ചെയ്യണമേ. നിങ്ങളുടെ കാരുണ്യം ഓരോ നിമിഷവും തിരിച്ചറിയുവാൻ നിങ്ങളുടെ ആന്തരിക കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. അവിടെ ഞങ്ങൾക്ക് ബലമായി ശക്തിയായി ഓരോ നിമിഷവും വഴിതെളിയിക്കണമേ. പ്രത്യേകിച്ച് അനേക രോഗികളുടെ പേരുകൾ തിരുവഭാഗം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾ പേര് പറയാതെ തന്നെ അങ്ങ് അവരെ അറിയുകയും അങ്ങയുടെ കരുണയിലും സ്നേഹത്തിലും ഒക്കെ അവരെ നയിക്കുകയും നടത്തുകയും ചെയ്യുന്ന അങ്ങയുടെ ആഴമായ കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു. ജീവിതത്തിന്റെ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ഏത് തീവ്രമായ രോഗത്തിന്റെ അനുഭവങ്ങളിലും തമ്പുരാന്റെ സ്നേഹവും അവിടുന്ന് അരുളുന്ന സ്പർശനവും തിരിച്ചറിഞ്ഞ് ആ വേദനയെ അസ്വസ്ഥതകളെ മറന്നുകൊണ്ട് അങ്ങനെ ആരാധിപ്പാൻ നിന്റെ മക്കളെ അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയം തുറന്ന് നിലവിളിക്കുമ്പോൾ ഒരു മടിയും കൂടാതെ ഉത്തരമരളുന്ന ദൈവകാരുണ്യത്തിന്റെ ആ പരമമായ സ്നേഹം സൂചിച്ചറിഞ്ഞ് ജീവിപ്പാൻ തക്കവണ്ണം നിന്റെ മക്കളെയൊക്കെ അവിടുന്ന് സഹായിക്കണമേ. വൈദ്യന്മാര് കൈവിടുമ്പോഴും ഔഷധങ്ങൾ തള്ളിക്കളയുമ്പോഴും തള്ളിക്കളയത്തവനായ ദൈവസ്നേഹം അനുഭവിപ്പാൻ നിന്റെ മക്കളെയൊക്കെ അങ്ങടയാക്കണം. കുറ്റവര് വേർപെട്ട് ദുഃഖം അനുഭവിക്കുന്ന കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുന്ന് അവരെ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ. കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകം കരങ്ങളിൽ സമർപ്പിക്കുന്നു. യുവാക്കന്മാർ, യുവതികളെ, ചെറുപ്പക്കാരെയൊക്കെ ഈ സമയത്ത് പ്രത്യേകം ഓർക്കുകയും അവരുടെ ജീവിതവും അവർ യാത്ര ചെയ്യുന്ന പാതകളൊക്കെ നന്നുള്ളതായി തീരുവാൻ ഇടയാകണമെന്നും അവർക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുന്നു. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബബന്ധങ്ങളിൽ സന്തോഷവും സമാധാനവും അനുഗ്രഹം ഉണ്ടാകുവാൻ തക്കോണം ഇടയാക്കി തീർക്കണം. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെയുള്ള ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരെയും അവരുടെ കരങ്ങളിൽ വീണ്ടും സമർപ്പിക്കുകയും ചെയ്യുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ അവരുടെ കരങ്ങളിൽ സമർപ്പിക്കുകയും ദൈവമേ, അവർക്ക് സന്തോഷിക്കുവാൻ തക്കവണ്ണം നല്ല തലമുറ വലിക്കുവാൻ തക്ക ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെയും ജോലി നഷ്ടപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്യുന്നവർക്ക് ചെയ്യാനുള്ള ആരോഗ്യവും കഴിവും പ്രാപ്തിയും കൊടുക്കണമേ. നല്ല പ്രതിഫലം ലഭിക്കണമേ. ലഭിക്കുന്ന പ്രതിഫലമൊക്കെ വിവേകത്തോട് ഉപയോഗിക്കാനുള്ള തിരിച്ചറിവ് നൽകണമേ. സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ബാബാ തിരുമേനി ഓർക്കുന്നു. എല്ലാ തിരുമേനിമാരും, പ്രത്യേകിച്ച് ഭദ്രാസനം നയിക്കുന്ന അത്രേ തിരുമേനി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഭദ്രാസുരത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അത് നയിക്കുകയും നടത്തുകയും ചെയ്യണമേ. സഭയുടെ എല്ലാ ആത്മീക സംഘടനയും മിഷൻ പ്രവർത്തനങ്ങളെയും അവിടെ സേവനം ചെയ്യുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെയും മാതൃദേശത്തെയും ഭരണകർത്താക്കളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രകൃതിക്ഷോഭം മൂലവും തീവ്രവാദം മൂലവും പീഡിപ്പിക്കപ്പെടുന്ന ആളുകളെയൊക്കെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഈ പ്രാർത്ഥന കൂട്ടായ്മ അവിടുന്ന് വാഴ്ത്തണമേ. ഇതിന്റെ കുറവുകളൊക്കെ അവിടെ നീക്കിക്കളയണമേ. അനേകർക്ക് ആശ്വാസമായി, അനേകർക്ക് ആത്മീക പ്രേരണയാകുന്ന ഒരു കൂട്ടായ്മയായി ഇത് മുന്നോട്ട് വളരുവാൻ തക്കവണ്ണം അങ്ങയുടെ സ്പർശനവും അനുഗ്രഹവും ഈ കൂട്ടായ്മയോട് കൂടി ഉണ്ടായിരിക്കണം. ഇതിനുവേണ്ടി സഹായിക്കുകയും സഹകരിക്കുകയും നേതൃത്വം ചെയ്യുന്ന എല്ലാവരെയും അവർക്ക് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് വാഴ്ച അനുഗ്രഹിക്കണമേ. ഇതിനെ ഓരോ പ്രാർത്ഥന കൂട്ടായ്മ ഞങ്ങൾ പിന്തുടരുമ്പോഴും ഞങ്ങളുടെ ഉള്ളിൽ കുറെ കൂടെ ആത്മീയ വെളിച്ചവും ബന്ധവും അതുപോലെ തന്നെ ഞങ്ങളുടെ കുറവുകളൊക്കെ പരിഹരിച്ച് വിശുദ്ധിയിലേക്ക് ഞങ്ങളെ നയിക്കുന്ന ഒരു ചാലക ശക്തിയായി പരിലസിക്കുവാൻ തക്കവണ്ണം ഈ കൂട്ടായ്മ അവർ നിലയാക്കി തീർക്കണമേ. സകല വാങ്ങിപ്പോയവരെയും ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ആത്മാവിന് ശ്രീശാന്തി നൽകണമേ. ഞങ്ങൾ നിന്നെ നിന്റെ പിതാവിനെ നിന്റെ പരിശുദ്ധാത്മാവിനെയും എന്നോ നാളും സ്തുതിച്ചു പോകുവാനായിട്ട് തന്നെ.
പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടും കൂടിയും പ്രത്യേകിച്ച് നാം ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ ആവശ്യങ്ങളോടു കൂടിയും ഈ പ്രാർത്ഥനാ കൂട്ടത്തോടുകൂടിയും നമ്മുടെ സഭയോടും ആത്മീയ പ്രാർത്ഥനകളോടുകൂടിയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമെന്നാണേ.
അനുഗ്രഹീതമായ ഈ സംബന്ധിച്ച് എല്ലാവരോടും ഉള്ള സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. പ്രത്യേകിച്ച് വളരെ ആഴമായ ഒരു ചിന്ത പകരം നമ്മളെ അനുഗ്രഹിച്ച പ്രിയപ്പെട്ട വിജയത്തിനോടുള്ള സ്നേഹം ഒരിക്കൽ കൂടി കൂട്ടായ്മയുടെ പേരിൽ അറിയിക്കുന്നു. നന്ദി മാമനത്തിനോടുള്ള നന്ദി അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് വളർത്തുന്ന എല്ലാ വൈദികരെയും സ്നേഹത്തോടെ സ്മരിക്കുകയും പ്രാർത്ഥന അർപ്പിക്കുകയും ചെയ്യുന്നു. നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഈ പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതരുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. നന്ദി അറിയിക്കുന്നു. ബൈബിൾ വായിച്ച ജോളി ആന്റി, അതുപോലെ തന്നെ സുസൈറ്റ് വെച്ചതിലടത്തെ പട്ട മനോജ്, അല്പമായി അധികമായി ഇതിനുവേണ്ടി സഹകരിക്കുന്ന എല്ലാവരും കൂടി നന്ദി അറിയിക്കുന്നു. ദൈവം അവരെയും വാഴ്ച അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.